السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، كرني عيسى نمروا عيسى الآداب العشرة إن ലേഖനത്തിൻ്റെ ബാക്കി വിശദീകരണമാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ അദബുകളുടെ പ്രാധാന്യം എന്താണ്, ഇസ്ലാമിലെ അദബുകൾ മനസ്സിലാക്കാനുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ പ്രധാനപ്പെട്ട മൂന്ന് അദബുകൾ, ഒന്ന് സലാമുമായി ബന്ധപ്പെട്ടത്, രണ്ട് ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മൂന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ടത്. ഇങ്ങനെ മൂന്ന് അവസ്ഥകളിൽ പാലിക്കേണ്ട അദബുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഉറപ്പുപ്പെടുത്തിയത്. നാലാമത്തെ അദബായി ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുള്ളാഹ് അൽ ഉസൈമി അദ്ദേഹം പറഞ്ഞു, الرابع تكلم بطيب القول في خير. تكلم ني സംസാരിക്കുക, بطيب القول വാക്കുകളിലെ നല്ല വാക്കുകൾ പറയുക, في خير നന്മയുള്ള വിഷയങ്ങളിൽ. രണ്ട് കാര്യം അവിടെ പറഞ്ഞു, ഒന്ന് നല്ല വിഷയങ്ങളാണ് സംസാരിക്കേണ്ടത്, രണ്ട് അത് സംസാരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് നല്ല വാക്കുകളാണ്. നല്ല കാര്യം മോശമായ വാക്കുകൾ കൊണ്ട് പറയാം, അത് പാടില്ല. നല്ല കാര്യം പറയേണ്ടത് നല്ല വാക്കുകൾ കൊണ്ടാണ്. ഈ രണ്ട് അദബുകൾ ഈ വാക്കിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, من كان يؤمن بالله واليوم الاخر فليقل خيرا او ليصمت. ആരെങ്കിലും അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കട്ടെ. അത് ഇസ്ലാമിലെ അദബുകളിൽ പ്രധാനപ്പെട്ടതാണ്. സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ സംസാരിക്കുന്ന കാര്യം അതുകൊണ്ട് ഒരു നന്മയുണ്ടാകുമോ അല്ലെങ്കിൽ ഒരു തിന്മ ഒഴിവാകുമോ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. സംസാരിക്കുന്നതിന് മുൻപ് ഞാനീ സംസാരിക്കുന്ന വാക്ക് അതുകൊണ്ട് ഒരു നന്മയുണ്ടാകുമോ അതല്ലെങ്കിൽ ഒരു തിന്മയില്ലാതെയാകുമോ. രണ്ടാമത് നോക്കേണ്ടത് അത് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, ഞാനത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളും സംസാരിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട പാഠങ്ങളാണ്. നിന്റെ ശബ്ദം നീ കുറക്കുക, അട്ടഹസിച്ചുകൊണ്ട് സംസാരിക്കരുത്, അതല്ലെങ്കിൽ വളരെ ഒച്ച കുറച്ചുകൊണ്ട് ആളുകൾക്ക് കേൾക്കാത്ത രൂപത്തിലും സംസാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നിന്റെ ശബ്ദം നീ മയപ്പെടുത്തുക, മൃദുലമാക്കുക, അട്ടഹസിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദമുയർത്തിയിരുന്നത് അവിടുത്തെ ഖുത്ബകളിലാണ്. നീ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ, എന്ത് കാര്യത്തിലാണെങ്കിലും മിതത്വം ആ കാര്യത്തിലുണ്ടായിരിക്കണം. വഖ്ദു മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അത് കേട്ട ആളുകൾക്കറിയാം, വൃത്തികേടുണ്ടാക്കുന്ന, അട്ടഹസിക്കുന്ന, ഒരു യാതൊരു വിധത്തിലുള്ള ചെവിക്ക് യാതൊരു സ്വസ്ഥതയും നൽകാത്ത ശബ്ദമാണ് കഴുതയുടെ ശബ്ദം. ഏറ്റവും മോശം ശബ്ദങ്ങളിലൊന്ന് കഴുതയുടെ ശബ്ദമാണ്. അതുപോലെ അകരുത് നിന്റെ ശബ്ദം, അതായത് അട്ടഹസിക്കുന്ന ശബ്ദം കഴുതയുടെ ശബ്ദം പോലെയാണ്, അങ്ങനെയാകാൻ പാടില്ല നിന്റെ ശബ്ദം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ വഖ്ഫ് സൗതക, സംസാരിക്കുമ്പോൾ അട്ടഹസിക്കരുത്, ശബ്ദം കുറക്കുക. മുതഹമ്മിലൻ ഫി ഹദീസിക, നിന്റെ സംസാരം പതുക്കെയാക്കുക, വളരെ വേഗതയുള്ള സംസാരമാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരം മധ്യമ നിലവാരത്തിലുള്ളതായിരുന്നു, വളരെ വേഗതയിൽ അവിടുന്ന് സംസാരിക്കാറില്ലായിരുന്നു, വളരെ പതുക്കെയും സംസാരിക്കാറില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിച്ചാൽ വളരെ എണ്ണിയെടുക്കാൻ, വാക്കുകൾ എണ്ണിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം كان يحدث حديثا لو عده العاد لاحصاه. رسول الله صلى الله عليه وسلم സംസാരിക്കുമ്പോൾ ഒരാൾ അവിടുത്തെ വാക്കുകൾ എണ്ണി കണക്കാക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് അതിന് സാധിക്കും. കാരണം ഒരാൾക്ക് വാക്ക് എണ്ണാൻ കഴിയണമെങ്കിൽ ഒരു മധ്യമമായ വേഗതയായിരിക്കും അതിനുണ്ടാവുക. വളരെ സ്പീഡിൽ സംസാരിച്ചാൽ എണ്ണാൻ പറ്റുന്നു, മധ്യമമായ വേഗത അതാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേഗത. അപ്പോൾ ഒരു മധ്യമമായ വേഗത്തിൽ സംസാരിക്കണം, വളരെ സ്പീഡിൽ ഉണ്ടാവാൻ പാടില്ല, എന്നാൽ വളരെ പതുക്കെയാവാൻ പാടില്ല. വളരെ പതുക്കെയാക്കുന്നത് മടിയുടെ ലക്ഷണമാണ്, അതുപോലെ ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. വളരെ പതുക്കെ ചില ആളുകൾ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അടുത്ത വാക്ക് പറയാൻ നമ്മളിങ്ങനെ കാത്തിരിക്കണം, അങ്ങനെയാക്കാൻ പാടില്ല. ഇതിനിടയിലായിരിക്കണം എന്റെ സംസാരം. നിന്നോട് സംസാരിച്ചാൽ അവന്റെ സംസാരം നീ ശ്രദ്ധിച്ച് കേൾക്കണം. അൻസിത് എന്ന് പറഞ്ഞാൽ സംസാരിക്കാതെ ചെവി കൂർപ്പിച്ച് ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കുന്ന രൂപത്തിൽ കേൾക്കുന്നതിനാണ് ഇൻസാത് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഫഇദ ഖുറി അൽ ഖുർആനു ഫഅൻസിതു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഇൻസാത് ഉള്ളവരായിരിക്കണം. ഇൻസാത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്നോട് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് ഇൻസാത് ഉണ്ടായിരിക്കണം. അയാൾക്ക് നീ അയാളുടെ മുന്നിൽ സംസാരിക്കുക, വേറെ എവിടേക്കെങ്കിലും നോക്കിയിരിക്കുക, അതല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നീ വേറെന്തെങ്കിലും സംസാരിക്കുക, അതല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഫോണിൽ കുത്തിക്കളിക്കുകയും അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കരുത്. നിന്നോട് സംസാരിക്കുന്നയാൾ, അയാൾ നീ ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്, ആ സന്ദർഭത്തിൽ അയാളെ പരിഗണിക്കാത്തതുപോലെ ഉള്ള അവസ്ഥ മുസ്ലിമിനുണ്ടാകരുത്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമുന മിൻ ലിസാനിഹി വയദി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കും. അതിൽപ്പെട്ടതാണ് നീ ഒരാൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ശ്രദ്ധ കൊടുക്കാനുള്ളത്, ഇല്ലെങ്കിൽ അത് അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കും, അത് നിന്റെ അടുക്കൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ്. അവൻ സംസാരിക്കുമ്പോൾ അവന്റെ നേരെ നീ തിരിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, സഹാബികൾ അവിടുന്ന് ഖുത്ബ പറഞ്ഞു തുടങ്ങിയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തിരിഞ്ഞിരിക്കും. വഅഖ്ബലൂ ബിവുജൂഹിഹിം അലൈഹി, അവരവരുടെ മുഖം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയാണ്. അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ നേരെ നോക്കിയിരിക്കണം എന്ന കാര്യം ഈ ഹദീസിൽ നിന്ന് ചില പണ്ഡിതന്മാർ പാഠമായി എണ്ണിയിട്ടുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ നേരെ നോക്കണം. ഇതൊക്കെ പൊതുവെ നമ്മൾ പാലിക്കുന്ന മര്യാദകളിൽപ്പെട്ടതാണ്, ഇസ്ലാം അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അതുപോലെ തന്നെ വല തുബാത്യ, നീ അവൻ സംസാരിക്കുമ്പോൾ അവന്റെ സംസാരത്തിന് ഇടയിൽ കയറി അയാളുടെ സംസാരം മുറിക്കരുത്. ഇതൊക്കെ ഒരു മുസ്ലിമിനോടുള്ള നമ്മുടെ ബാധ്യതകളാണ്. ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒരു മുസ്ലിം അയാളോടുള്ള നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ് ഇതൊക്കെ, അല്ലെങ്കിൽ അയാളോട് നമ്മൾ പാലിക്കേണ്ട അദബുകളിൽ പെട്ടതാണ് ഇത്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിന് ഇടയിൽ കയറരുത്. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ തഅല്ലമൽ ഇസ്തിമാ കമാ തതഅല്ലം അൽ കലാം, നീ സംസാരം പഠിക്കുന്നത് പോലെ സംസാരം കേൾക്കാനും പഠിക്കണം. സംസാരം കേൾക്കാൻ പഠിക്കേണ്ടത് എങ്ങനെ? അയാൾ പറയുന്ന സന്ദർഭത്തിൽ അത് കേൾക്കണം. അത് കേൾക്കാതെ അയാൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് അവന്റെ സംസാരം നീ മുറിക്കരുത്. ഇതൊക്കെ നമുക്കുണ്ടാവുമ്പോൾ അതിന്റെ പ്രയാസം എന്താ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആളുകൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇത്തരം മര്യാദകൾ പാലിക്കാറില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വല തതഖദ്ദം ബൈന യദൈൽ അക്ബർ ബിൽ കലാം, വയസ്സിനു മൂത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതിന് മുൻപ് നീ സംസാരിക്കരുത്, അവർ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് നീ സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ചില സ്വഹാബികൾ വന്നു. ആ കൂട്ടത്തിൽ വയസ്സ് കുറഞ്ഞയാൾ സംസാരം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആദ്യത്തെ ആൾ ആദ്യം സംസാരിക്കേണ്ടത് വലിയ ആളാണ്, പ്രായമുള്ളയാൾ ആദ്യം സംസാരിക്കട്ടെ. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ട അദബാണ്. ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ വളരുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരാൾ സംസാരിക്കുന്നത് മജ്ലിസിലിരുന്ന് സംസാരം നടക്കുകയാണ്, ആ സംസാരത്തിൽ കുട്ടികൾ ആദ്യം കയറി സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അറിവുള്ള കാര്യങ്ങൾ അവർ ചാടിക്കേറി മജ്ലിസിൽ പറയുക, ഇത് ഒരു ശരിയായ അദബല്ല. മറിച്ച് സംസാരം ആരംഭിക്കേണ്ടത് പ്രത്യേകിച്ച് അതിന് അർഹതയുള്ള ആളുകളാണെങ്കിൽ, പ്രായമുള്ളവരാണ് സംസാരം ആരംഭിക്കേണ്ടത്, വയസ്സുള്ള ആളുകളാണ് സംസാരം ആരംഭിക്കേണ്ടത്. അപ്പൊ ഈ പ്രായത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നിന്നേക്കാൾ ഒരു മിനിറ്റ് മുൻപ് ജനിച്ചവനാണെങ്കിലും അവന് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്കുമേൽ ശ്രേഷ്ഠതയുണ്ട്. ഒരു മിനിറ്റ് മുന്നേ ജനിച്ചയാളാണെങ്കിൽ അല്ലെ, ചില ആളുകൾ പറയും പിന്നെ പ്രായത്തിന് എന്തിരിക്കുന്നു എന്ന് പറയും. ഇല്ല, പ്രായത്തിന് പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസ മിന്ന മൻ ലം യർഹം സഗീറന വലം യുവഖിർ കബീറന, പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത ആളുകൾ നമ്മളിൽ പെട്ടവരല്ല. അപ്പോൾ പ്രായമുള്ളവർക്ക് ബഹുമാനം കൊടുക്കണം. ഒരിക്കൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ അദ്ദേഹത്തിന്റെ ദർസിൽ ഒരിക്കൽ നിസ്കാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു മസല പഠിപ്പിച്ചുകൊണ്ടിരിക്കെ, ഷെയ്ഖ് സദസ്സിലിരിക്കുന്ന ഒരാളെ ആ കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അത് ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂട്ടത്തിൽ ഒരാളെ വിളിച്ചു. അങ്ങനെ അയാളത് കാണിച്ചു കൊടുത്തു, അയാളവിടെ പോയിരുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, ഷെയ്ഖ് അയാളോട് ആവർത്തിച്ച് ആവർത്തിച്ച് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. ഷെയ്ഖ് പറഞ്ഞു, ഞാൻ എന്നേക്കാൾ പ്രായമുള്ളയാളെയാണ്, ഒരു കാര്യം മാതൃകയാക്കുന്നതിന് വേണ്ടി, അത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്, അത് എൻ്റെ അടുക്കൽ പറ്റി അബദ്ധമാണ്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണം എന്ന് അദ്ദേഹത്തിൻ്റെ ദർസിൽ ഒരു തവണ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ പ്രായമുള്ളവർക്ക് അവരുടെ പരിഗണനയുണ്ട്, അത് പ്രത്യേകം നമ്മൾ നൽകേണ്ട പരിഗണനയാണ്. ഇസ്ലാം അത് വളരെയധികം ശ്രദ്ധിച്ച കാര്യമാണ്. പ്രത്യേകിച്ച് താടി നരച്ച കൂടുതൽ വയസ്സായ ആളുകൾ, അവർക്ക് സദസ്സിൽ പരിഗണനയുണ്ട്, സംസാരത്തിൽ പരിഗണനയുണ്ട്, ഭക്ഷണത്തിൽ പരിഗണനയുണ്ട്, നടത്തത്തിൽ പരിഗണനയുണ്ട്, എന്ത് കാര്യത്തിലാകട്ടെ പ്രായമുള്ളവർക്ക് പരിഗണനയുണ്ട്. ആ പരിഗണന നീ എപ്പോൾ നൽകുന്നോ, നീ ചെറിയ പ്രായത്തിൽ അത് കൊടുത്താൽ എന്റെ വയസ്സിൽ അത് തിരിച്ചു കിട്ടും. സലഫുകളിൽ ധാരാളം പേരുടെ ആഹാറുകളിൽ അത് കാണാം. എന്റെ പ്രായത്തിൽ നീ പ്രായമുള്ളവരെ പരിഗണിച്ചാൽ നീ വയസ്സാവുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ആളുകൾ നിന്നെ ബഹുമാനിക്കും. അത് പ്രായമായാൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. വയസ്സായി കഴിഞ്ഞാൽ ഏതൊരാൾക്കും പരിഗണന അവരിഷ്ടപ്പെടും. പ്രായമായി കഴിഞ്ഞാൽ അത് നൽകാൻ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം. സംസാരത്തിൽ അവരുടെ മേലെ കയറി സംസാരിക്കാൻ പാടില്ല. ധാരാളം മര്യാദകൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അപ്പോൾ ഇതൊക്കെ സംസാരത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളാണ്. ഇതല്ലാതെ ഇവിടെ ഷെയ്ഖ് പറഞ്ഞതല്ലാത്ത ചില മര്യാദകളിൽ, ചില അദബുകൾ കൂടി സംസാരത്തിൽ പാലിക്കേണ്ട ചില അദബുകൾ കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം. അതിലൊന്ന്, സംസാരത്തിന്റെ സന്ദർഭത്തിൽ സർസറത്തുണ്ടാകാൻ പാടില്ല. സർസറ എന്ന പദം ഇത് കേട്ടാൽ തന്നെ നമുക്ക് ഏതാണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാകും. അതായത് വെറുതെ ചറപറ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹസിനുക്കും അഖ്ലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനമുണ്ടായിരിക്കുക, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരിക്കുക, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനെയായിരിക്കും. ഈ ഹദീസ് സ്വഭാവം നന്നാക്കാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും മഹത്തരമായ ഹദീസാണ്. ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന അബ്ഗദക്കും ഇലയ്യ വഅബഅദക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമതി അസ്തർസറൂന വൽമുതശദ്ദിഖൂന വൽമുതഫൈഹിഖൂൻ. എന്നോട് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള, ഏറ്റവും വെറുപ്പുള്ള, എന്നിൽ നിന്ന് ഏറ്റവും അകലത്തിലുണ്ടാവുന്ന ആളുകൾ മൂന്ന് വിഭാഗം ആളുകളാണ്. ഒന്ന് അസ്തറസാറൂൺ. അസ്തറസാറൂൺ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ചില ആളുകൾ അവർ വായ തുറന്നാൽ പിന്നെ അത് അടച്ചു കിട്ടാൻ പ്രയാസമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ചിലപ്പോൾ അവർ അവരുടെ ഒരു മേന്മയായി പറഞ്ഞു, ഞാനിങ്ങനെയാണ് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തൂല എന്ന് പറയും. അതൊരു നല്ല സ്വഭാവമല്ല സംസാരം. എന്താ പറയുക, സർസറത്ത് എന്ന് പറഞ്ഞ് മലയാളത്തിൽ പറയാം, ചറവറ സംസാരിക്കാനറിയാം. കാരണം എന്ത് വിഷയം കിട്ടിയാലും അത് ദുനിയാവിൽ ഉപകാരമുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, ആഖിറത്തിന് ഉപകാരമുള്ളതാവട്ടെ അല്ലാതാവട്ടെ, വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പണ്ഡിതന്മാർ സൂക്ഷിക്കേണ്ട വാക്കുകൾ, അതായത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളിൽ എണ്ണിയ ഒരു വാക്കാണ് സമയം കൊള്ളുക എന്ന വാക്ക്. നമ്മൾ പലപ്പോഴും പറയാറുള്ള വാക്കാണ് സമയം കൊള്ളുക. അറബിയിലൊന്നും പറയരുത്, കത്തുലുൽ വഖ്ത് എന്നാണ് അതിന് പറയുക. സമയം കൊള്ളുക, സമയം കൊള്ളുക എന്ന ഒരു പരിപാടി മുസ്ലിമിനില്ല. ഒന്നല്ലെങ്കിൽ അവന് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാം, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാം, എന്തെങ്കിലും ഒരു നിലയ്ക്ക് അവൻ്റെ സമയം ഉപയോഗപ്പെടും. സമയത്തിനെ കൊല്ലാനുള്ളതല്ലാതെ അത് ആവശ്യമുള്ള കാര്യമാണ്. ശരി, അപ്പൊ ഈ തറസറ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. രണ്ട്, അൽമുതശദ്ദിഖൂൻ. അൽമുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ സംസാരിക്കുന്നവർ, എന്താണ് പറയാൻ പോകുന്നത് എന്ന് ആലോചിക്കാതെ, ഞാൻ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാതെ സംസാരിക്കുന്നവർ. ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. പല ആളുകളും പരീക്ഷണമുണ്ട്, എന്താണ് അള്ളാഹു നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. അവൻ സംസാരിക്കുന്ന വാക്കിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചാണ് അവൻ ഈ പറയുന്നത്. അതല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ഉച്ചരിക്കും, അത് ചിലപ്പോൾ കേൾക്കുന്നയാളുടെ മനസ്സിൽ അങ്ങേയറ്റം പ്രയാസമുണ്ടാകും. പക്ഷെ അവന്റെ വാക്ക് ഒരാളെ എത്ര പ്രയാസപ്പെടുത്തുമോ ബുദ്ധിമുട്ടിലാക്കുമോ എന്നതൊന്നും അവൻ ശ്രദ്ധിക്കില്ല. പലപ്പോഴും ഭാര്യമാരുമായുള്ള സംസാരത്തിൽ ഇത് വർദ്ധിക്കാറുണ്ട്. ആളുകൾ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചൂടായി കഴിഞ്ഞാൽ, അല്ലെ, അവൾ ഇത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പെണ്ണുങ്ങളുടെ സ്വഭാവമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? വതക്ഫുർ മലാശിയർ, നിങ്ങൾ ഭർത്താക്കന്മാർ ചെയ്ത നന്മകൾ നിഷേധിച്ചു പറയുന്നവരാണ്. ഭാര്യമാർ അല്ലെ ഒരു 1000 നല്ലത് ചെയ്തു, ഒരു തെറ്റ് ചെയ്ത് നിങ്ങൾ പണ്ടേ അങ്ങനെയാണ് എന്ന് പറയും. അത് സ്ത്രീകളുടെ ആ സ്വഭാവം കടമെടുക്കുന്ന പുരുഷന്മാർ ഇപ്പോൾ ധാരാളമായിരിക്കുന്നു, അല്ലെ. ഭാര്യ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, നീ ഇപ്പൊ നോക്കിയാലും നീ ഇങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ അവൾ യാതൊരു നിലക്കും ഇവന് യാതൊരു ശ്രദ്ധയും കൊടുക്കാത്തതുപോലെ ഉള്ള സംസാരം നടത്തും. ചില വാക്കുകൾ അവരെ വളരെ പ്രയാസപ്പെടുത്തും. ഇതാണ് മുത്തശദ്ദിഖ് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്ക് അത് ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കാത്തതാണ്. എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം എന്ന് ആലോചിക്കാത്തതാണ്. അതാണ് മുത്തശദ്ദിഖ്. വൽ മുതഫൈഹിഖൂൻ. മുതഫൈഹിഖ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു, അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളായ ആളുകൾ. അഹങ്കാരം സംസാരത്തിലൂടെ കൂടുതൽ പ്രകടമാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ മുന്നേ പറഞ്ഞ ഈ രണ്ട് സ്വഭാവം, അതായത് ഒന്ന് വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, രണ്ട് സംസാരം മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുമോ ഇല്ല എന്നത് ശ്രദ്ധിക്കാതിരിക്കുക, ഇത് രണ്ടും മുത്തക്കബ്ബിറുകളുടെ, അഹങ്കാരികളുടെ പൊതു സ്വഭാവമാണ്. അല്ലെ, അവനൊരു മജ്ലിസ് കിട്ടിക്കഴിഞ്ഞാൽ അവനൊരു അഹങ്കാരിയാണ് എന്നതിന്റെ അടയാളങ്ങളിൽ ഒന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, വേറൊരാൾക്ക് സമയം കൊടുത്തോണ്ടിരിക്കില്ല. അവന്റെ വാക്കിന് മാത്രമാണ് അവിടെ വില ഉള്ളൂ, വേറെ ഒരാൾ സംസാരിക്കുന്നതിന് ഒരു വിലയുണ്ടാവില്ല. രണ്ട്, വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അവനൊരു പ്രയാസമില്ല, കാരണം അവന്റെ കണ്ണിൽ ബാക്കിയുള്ളവരൊക്കെ എന്താ വിലയില്ലാത്ത ആളുകളാണ്. അപ്പൊ അവൻ എന്തും പറയും, എന്തും സംസാരിക്കും, ആളുകൾക്ക് എന്തായാലും എന്താ. ചില ആളുകൾ അങ്ങനെ പറയുന്നവരുണ്ട്, ഞാൻ എന്തും എവിടെയും പറയും, എനിക്കൊന്നും പ്രശ്നമില്ല, ആരെന്തായാലും എന്താ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന അഹങ്കാരത്തോടു കൂടി പറയുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ആളുകൾ മോശം സ്വഭാവം എന്നത് ഇന്ന് ഒരു മേന്മയായി കാണുന്ന പല ആളുകളുണ്ട്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അവരോട് എന്തെങ്കിലും സംസാരണ്ടേ, നിനക്ക് എന്നെ അറിയില്ല, ഞാൻ മഹാ തെമ്മാടിയാണ്, അല്ലെ, എന്റെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഒരാൾ തെമ്മാടിയാവുക എന്നത് ഒരിക്കലും നന്മയുള്ള കാര്യമല്ല. അവനവൻ തെമ്മാടിയാണ് എന്നതിനോടൊപ്പം അതിൽ കിബിർ നടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായ കാര്യമാണ്. അത് ഫഹർ പറയേണ്ട കാര്യമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്വഭാവങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ വാക്കുകൾ പറയാറില്ലായിരുന്നു. വലാ മുതഫഹിഷൻ, മോശമായ വാക്കുകൾ ഉണ്ടാക്കി പറയാറുമില്ലായിരുന്നു. റസൂലുള്ളാഹിയുടെ സ്വഭാവത്തിൽ പെട്ടതല്ല മോശം വാക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ആവശ്യം, എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകുന്ന കാര്യങ്ങളോ മറ്റോ ഉണ്ടായാൽ അവിടുന്ന് ഉണ്ടാക്കി ചീത്ത വാക്കുകൾ പറയാറുമില്ലായിരുന്നു. റസൂലുള്ള പൊതുവെ മോശം വാക്ക് പറയില്ല, ഉണ്ടാക്കി പറയുകയില്ല. ഇത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ ഹൈദുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നൽകി. റസൂലുള്ള മുഖം ഇങ്ങനെ തിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്ത്രീയാകട്ടെ ചോദ്യം ആവർത്തിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി റസൂലുള്ളക്ക് പ്രയാസമുണ്ട്. ആയിഷ ബീവി റസൂൽ ആ സ്ത്രീയെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം സ്ത്രീകൾക്ക് പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കാൻ പ്രയാസം കുറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, فإذا جاء أحدكم من الغائط أو لامستم النساء. ഹൈലിൽ നിന്ന് കുളിക്കേണ്ടതിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പിന്നെ നിങ്ങൾ സ്ത്രീകളെ, ലാമസ്തുമുന്നിസ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ. അവിടെ ഉദ്ദേശിക്കുന്നത് ഷാഫിഈ മദ്ഹബിൽ സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയും എന്ന അഭിപ്രായം ഈ ആയത്തിൽ നിന്നാണ് അവർ തെളിവുപിടിച്ചത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ന കാര്യം വ്യക്തമായ ആ വാക്ക് ഉപയോഗിക്കാതെ പ്രയോഗിച്ചതാണ് അവിടെ. അവിടെ ലാമസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക ബന്ധമാണ്. പക്ഷേ അത് വ്യക്തമായി പറയാതെ അവ്യക്തമായ ഭാഷയിൽ പറയുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഹദീസിൽ ധാരാളം പദങ്ങൾ അതുപോലെ കാണാം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഭാര്യയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവരുമായുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ മോശമായ വാക്കുകൾ പറയാമോ എന്ന വിഷയം ചർച്ച ചെയ്യവേ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് മുറുഅത്തിന് വിരുദ്ധമാണ്, നല്ല അദബിന് വിരുദ്ധമാണ്. കാരണം മോശമായ വാക്കുകൾ നാവിൽ ഉപയോഗിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. വൃത്തികെട്ട വാക്കുകൾ പറയുക എന്നത്, എന്നാൽ അനുവദനീയമായ പരിധിയിൽ അത് ഉപയോഗിക്കാം. എന്നാൽ വൃത്തികെട്ട വാക്കുകൾ, ഫുജ്ജാറുകൾ, തെമ്മാടികൾ പറയുന്ന വാക്കുകൾ, അങ്ങാടിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇത്തരം വാക്കുകൾ ഭാര്യയോടായാലും പറയാൻ പാടില്ല. അതിന് ഈ ഹദീസ് പണ്ഡിതന്മാരിൽ ചിലർ തെളിവ് പിടിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് തെറി പറയുന്ന ആളുകൾ കാണാം. ചില ആളുകൾ അവരങ്ങാടിയിൽ നിന്ന് തെറി പറയുന്നത് കേട്ടാൽ ചെവി കഴുകേണ്ട അവസ്ഥയാണ്. അത്ര വൃത്തികേട് പറയും. അതിനൊരു പ്രശ്നമില്ലാതെയാകുന്ന ഇന്ന് സ്കൂളുകളിൽ അല്ലെ, സ്കൂളുകളിൽ കുട്ടികൾ ഒരു എട്ടാം ക്ലാസ് ഒന്നും ആവണമെന്നില്ല, അതിനു മുൻപ് തന്നെ കുട്ടികൾ പരസ്പരം വിളിക്കുന്നത് തന്നെ ചീത്തകളാണ് അല്ലെ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ ഏറ്റവും ചീത്ത വിളിക്കാന്നാണ് ആളുകൾ പറയുക. ഏറ്റവും അടുത്ത ഫ്രണ്ടാണെങ്കിൽ അവൻ ഏറ്റവും വൃത്തിയായിട്ട വാക്കിലാണ് ഉപയോഗിക്കുക, വിളിക്കുക, അഭിസംബോധന. അതൊരു നല്ല സ്വഭാവമായി കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ കാണാം, ഫ്രണ്ട്സാണ് ഫോൺ വിളിച്ചതെങ്കിൽ ഫോൺ എടുക്കുന്നതിന് വൃത്തിയായിട്ട് എന്തെങ്കിലും വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഏത് മൃഗത്തിന്റെ പേരോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും. അതൊരു ശീലമായി മാറുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഫവാഹിഷുകൾ നാവിൽ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ കൽബിന്റെ ഉള്ളിലെ വൃത്തികേടാണ് ഈ കാണിക്കുന്നത്. കൽബ് മോശമായാൽ നാവ് മോശമാകും, നാവിൽ വൃത്തികേട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ സംസാരിക്കുമ്പോൾ നല്ല വാക്ക് ഉപയോഗിക്കണം. വൃത്തികെട്ട തെറി പറയാന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, മുന്നേ നമ്മൾ പറഞ്ഞതാണ്, സംസാരം ആരംഭിക്കുമ്പോൾ സലാം പറയുക. ഒരാളോട് സംസാരം തുടങ്ങുകയാണെങ്കിൽ അയാൾ ആദ്യമായി കണ്ടുമുട്ടി സംസാരിക്കുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങുക. അതുപോലെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്, ഇത് കഴിഞ്ഞ തവണ പറഞ്ഞോന്ന് എനിക്കറിയില്ല, മൂന്ന് ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടാളുകൾ മാറി നിന്ന് സ്വകാര്യം പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇല്ല, മൂന്നാളുകൾ ഉണ്ടെങ്കിൽ രണ്ടാളുകൾ മാറി നിന്ന് സ്വകാര്യം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുന്തും സലാഹ ഫലാ യതനാജാ റജുലാനി ദൂന അൽ ആഖർ. നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ടാളുകൾ മാറി നിന്ന് സ്വകാര്യം പറയരുത്. ഹത്ത തഖ്തലിതു ബിന്നാസ്, ജനങ്ങളുമായി നിങ്ങൾ കൂടിക്കലരുന്നത് വരെ. ഫഇന്ന ദാലിക യഹ്സിനു, കാരണം നീ അങ്ങനെ സംസാരിക്കുന്നത് മൂന്നാമത്തെയാളെ പ്രയാസപ്പെടുത്തും, അവനെ വിഷമിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടാക്കാതിരിക്കുക എന്നത് എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ടെന്നറിയും. അവന്റെ ശരീരത്തിലാകട്ടെ, അവന്റെ മനസ്സിലാകട്ടെ, അവന്റെ എന്ത് കാര്യത്തിലാകട്ടെ, അല്ലെ, റൗളയിൽ നിസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്, ഹജർ അസ്വദിൽ ചുംബിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ അതൊരു മുസ്ലിമിനെ വേദനിപ്പിച്ചുകൊണ്ടാകാൻ പാടില്ല. ഏത് അഹ്കാമുകൾ, ഏത് മതവിധികളിൽ ഇത് കാണാൻ പറ്റും? ഇത് ഇസ്ലാമിലെ പൊതുവായ ഒരു നിയമമാണ്. ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കാൻ പാടില്ല. മൂന്നാളുണ്ടെങ്കിൽ അവനെ വേദനിപ്പിക്കുന്നു വിചാരിച്ച് രണ്ടാളുകൾ ഒറ്റയ്ക്ക് സ്വകാര്യം പറയാൻ പാടില്ല. ജനങ്ങൾ കൂടിക്കലരുന്നത് വേണം. കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാൾ മാറി നിന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് ഒരു മുസ്ലിമിനെ വാക്കുകൊണ്ട് മൂന്ന് ദിവസത്തിലധികം തെറ്റി നിൽക്കാൻ പാടില്ല. സംസാരിക്കാതെ മൂന്ന് ദിവസത്തിലധികം ഒരു മുസ്ലിമുമായി തെറ്റി നിൽക്കാൻ പാടില്ല. അവനൊരു ബിദഅത്തുകാരനാണെങ്കിൽ ഒഴികെ, ബിദഅത്തുകാരനാണെങ്കിൽ അയാളെ മൂന്ന് ദിവസത്തിലധികം അകറ്റി നിർത്താം. അത് ഉപകരിക്കുമെങ്കിൽ, അത് ഉപകരിക്കുമെങ്കിൽ, അതുകൊണ്ട് വല്ല ഫായിദ ഉണ്ടാവുമെങ്കിൽ, അയാളുമായി നമ്മൾ ബന്ധം വിച്ഛേദിക്കുന്നത് കാരണം വല്ല ഉപകാരം. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ അനിയനുണ്ട്. അനിയൻ വളരെ മോശമായൊരു തെറ്റ് ചെയ്തു. അനിയനും നിങ്ങളുമായി നല്ല ബന്ധത്തിലാണ്. അപ്പോൾ അവനെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ആ തെറ്റ് കണ്ടതുകൊണ്ട് അവനോട് മിണ്ടാതിരുന്നാൽ അവൻ ആ തെറ്റിൽ നിന്ന് ഒഴിവാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനുമായി മിണ്ടാതിരിക്കാം. എന്തിനു വേണ്ടി? അവൻ നന്നാവാൻ വേണ്ടി. എന്നാൽ നേരെ തിരിച്ചു ചെയ്താലോ? ഏട്ടനാണ് ഒരു തെറ്റ് ചെയ്തത്, അനിയൻ ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞാലോ? അത് പലപ്പോഴും ഫലത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക, ഗുണത്തെക്കാളേറെ പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പൊ ഹജർ എന്നത് സന്ദർഭങ്ങൾ പരിഗണിച്ച് ചെയ്യേണ്ടതാണ്. ആ വിഷയം പ്രത്യേകം പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, ഏറ്റവും ചുരുങ്ങിയത് പഠിതാക്കൾക്കിടയിലെങ്കിലും അറബി സംസാരം കൊണ്ടുവരിക എന്നത്, അറബിയിൽ സംസാരിക്കുക എന്നത്. ആവശ്യമില്ലാതെ അനറബി ഭാഷകൾ, അതല്ലെങ്കിൽ നിന്റെ മാതൃഭാഷയിലല്ലാത്ത വിഷയങ്ങൾ ആളുകൾക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, യഅകുലൂന മിൻ അൽവാനി ത്വആം വയശ്റബൂന മിൻ അൽവാനി ശറാബ്, അവർ വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കും, വ്യത്യസ്ത തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കും, പശു അതിന്റെ വായിൽ നാവിട്ടിളക്കുന്നത് പോലെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ചില അന്യഭാഷകൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് മനസ്സിലാവും, പ്രത്യേകിച്ച് ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ. അല്ലെ, ചില സന്ദർഭത്തിൽ ഇതായിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവന് ഇംഗ്ലീഷ് ആ സന്ദർഭത്തിൽ ആവശ്യം. പക്ഷെ ആളുകളുടെ മുന്നിൽ ഒരു ഫഖ്ർ നടിക്കാൻ വേണ്ടി അവനിങ്ങനെ വാട്ട് ഇസ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ആളുകളുടെ മുന്നിൽ അവൻ വലിയ ഇംഗ്ലീഷുകാരനാണ് എന്ന് തെളിയും. ഇത് പാടില്ല. ഒന്നാമത് മുസ്ലിമീങ്ങൾ പരമാവധി അറബി സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം അറബി അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് അറബി സംസാരിക്കണം എന്നല്ല. പഠിക്കുന്ന ആളുകളെങ്കിലും പരസ്പരം ഒരു കാണുന്ന സന്ദർഭത്തിൽ വേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിൽ അറബിയിൽ സംസാരിക്കും. കാരണം അറബി ഖുർആനിന്റെ ഭാഷയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠത നൽകിയ ഭാഷയാണ്. അത് സംസാരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നത് പഠിക്കണം. അപ്പൊ അറബിയിൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ അറബി അറിയുന്ന ആളുകൾ, വേറെ ആളുകൾ രണ്ടാളുകൾക്ക് അറബി അറിയാം, ഇത്രയും ആൾക്കാർക്ക് അറബി അറിയില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ നിന്നിട്ട് അറബിയിൽ സംസാരിച്ചാൽ വേറെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, എന്താണ് ഇവർ ഈ പറയുന്നത്. അപ്പൊ പാടില്ല. എന്നാൽ ഒറ്റക്കാണെങ്കിൽ അറബി അറിയുന്ന ആളുകൾ അറബിയിൽ സംസാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അന്യഭാഷകളിലുള്ള ഈ ഇങ്ങനെ എന്താ പറയുക, പശു ചവച്ചരക്കുന്നത് പോലുള്ള സംസാരം, അനാവശ്യമായ ഭംഗി കൂട്ടലുകൾ, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. ഒരു മുസ്ലിം എപ്പോഴും അവന്റെ പ്രകൃതമായ സ്വഭാവമുള്ളവനായിരിക്കും. കാട്ടിക്കൂട്ടലുകൾ, അനാവശ്യമായ മിമിക്ക് ചെയ്യലുകൾ, അവന്റെ അടുക്കൽ നിന്ന് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതൊക്കെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകളാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സംസാരം അത്യാവശ്യമാണെങ്കിൽ മാത്രം സംസാരിക്കേണ്ട സംസാരമാണ്. ചില മശായിഖന്മാർ, അവരെ പറ്റി പറയപ്പെട്ടതായി കാണാം, അവർ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒന്നാകെ തലയിൽ ഇങ്ങനെ മൂടിക്കെട്ടി പോകും. അറബികൾക്കിടയിൽ ഷിമാഗ് ഇങ്ങനെ മൂടിക്കെട്ടി പോവാന്നുള്ളത് ഒരു മോശമായ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ സംശയിക്കും, പക്ഷേ തല ഇങ്ങനെ മൂടിക്കെട്ടി പോകും. എന്തിനു വേണ്ടിയാണ്? ആളുകൾ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും ചോദിച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടി, വേഗം വീട്ടിലേക്ക് എത്തി പെട്ടെന്ന് കിടക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞതായി കാണാം, അവിടുന്ന് ഇശാഇന് മുൻപ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം സംസാരിക്കുന്നതും വെറുത്തിരുന്നു. അപ്പൊ അത്യാവശ്യമാണെങ്കിൽ, ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇശാഇന് ശേഷം സംസാരിക്കാം, ഇല്ലെങ്കിൽ വേഗം ഉറങ്ങാൻ കിടക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. الخامس اذا اتيت مضجعك فتوضا انجامت مرياده اذا اتيت نيتيال مضجعك مضجع എന്ന് പറഞ്ഞാൽ കിടക്കുന്ന വിരിപ്പ്, വിരിപ്പിലേക്ക് എത്തിയാൽ فتوضا അതായത് കിടക്കാൻ ഉദ്ദേശിച്ചാൽ നീ വുദു എടുക്കുക. ونم على شقك الايمن നിന്റെ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക. നം എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ് അല്ലെ, നാമ നൗമ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നം, നീ ഉറങ്ങുക. അല ശിഖിക്കൽ ഐമൻ, നിന്റെ വലതുഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ട്. വത്ലു ആയത്തൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഈ പറഞ്ഞതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകളാണ്. ഒരാൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ വുളു എടുക്കുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രത്യേകം വന്നിട്ടുണ്ട്. അതുപോലെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. സക്കാത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സക്കാത്ത് സംരക്ഷിച്ച സന്ദർഭത്തിൽ ഷൈത്താൻ വന്ന് പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്. ആ ഹദീസിൽ കാണാം, നീ നിന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ ഫഖർ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഫലാ യസാലു ഇൻദക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖർബന്നക ഷൈത്താനു ഹത്താ തുസ്ബിഹ്. നീ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ നിനക്കുണ്ടായിരിക്കും, രാവിലെയാകുന്നത് വരെ പിശാജ് നിന്റെ അടുക്കിലേക്ക് വരികയില്ല. ഈ മോശം സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണിത്, ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് കിടക്കുക എന്നത്. വജ്മ കഫൈക, നീ നിന്റെ രണ്ട് കൈപ്പത്തികളും ചേർത്ത് വെക്കുക. വജ്മ കഫൈക, ഇങ്ങനെ രണ്ട് കൈപ്പത്തികളും ചേർത്ത് വെക്കുക. വഖറ ഫീഹിമ സൂറത്തുൽ ഇഖ്ലാസ് വൽ മുഅവ്വിദതൈൻ, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും അതിൽ പാരായണം ചെയ്യുക. അതായത് കൈപ്പത്തി ഇങ്ങനെ പിടിച്ചിട്ട് പാരായണം ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പാരായണം ചെയ്യുക. വംഫസ് ഫീഹിമ, എന്നിട്ട് ആ രണ്ട് കൈപ്പത്തികളിലേക്ക് നഫസ് ചെയ്യുക. നഫസ് എന്ന് പറഞ്ഞാൽ ചെറുതായി തുപ്പലം തെറിക്കുന്ന രൂപത്തിലുള്ള ഇങ്ങനെ ഇങ്ങനെ ചെയ്യലാണ്, ഇങ്ങനെ ആക്കുന്നതിനാണ് നഫസ് എന്ന് പറയുക. അതായത് കാറ്റുണ്ടാവണം, അതിൻ്റെ ഒപ്പം ചെറിയ തുപ്പലം ഉണ്ടാവണം, വല്ലാതെ തുപ്പലം തെറിപ്പിക്കാന്നല്ല, എന്നാൽ വല്ലാതെ തുപ്പലം തെറിപ്പിക്കുക എന്നല്ല, എന്നാൽ തീരെ തുപ്പലില്ലാത്ത രൂപത്തിൽ ഊതാന്നല്ല എന്റെ രണ്ടിന്റെ ഇടയിൽ. അതിനാണ് അറബിയിൽ നഫ്സ് എന്ന് പറയുക. വംഫുസ് ഫീഹിമ, നീ ആ രണ്ട് കൈപ്പത്തികളിലും ഊതുക. വംസഹ് ബിഹിമ മിസ്തതഅത മിൻ ജസദിക, വംസഹ് ബിഹിമ, എന്നിട്ട് തടവുക ആ രണ്ട് കൈകൾ കൊണ്ട്. മസ്തതഅത മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ സാധിക്കുന്നിടത്തെല്ലാം തടവുക. അങ്ങനെ ഊത, സാധിക്കുന്നിടത്തെല്ലാം തടവുക. തഫ്അലു ദാലിക സലാതൻ, ഇങ്ങനെ മൂന്ന് തവണ ചെയ്യണം. ഒന്നുകൂടെ ഊത, മൂന്നുകൂടെ തടവുക. ഇതാണ് ഇവിടെ ഉറക്കവുമായി ബന്ധപ്പെട്ട ചില മര്യാദകളാണ് ഷെയ്ഖ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. ഇതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന മറ്റു ചില മര്യാദകൾ കൂടിയുണ്ട് ഉറങ്ങുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട. അതിലൊന്ന്, വിളക്കുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തീ കൊണ്ട് ഉള്ള വിളക്കുകൾ ഉണ്ടെങ്കിൽ ആ വിളക്കുകൾ കെടുത്തണം. തീ കൊണ്ട് കത്തിച്ച വിളക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഗത്തുൽ ഇനാ വഔഖു സിഖ, അഫ്വൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഫിഉൽ മസാബിഹ ബില്ലൈലി ഇദാ റകഅ്തും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ രാത്രിയിൽ വിളക്കുകൾ കെടുത്തി ഉറങ്ങാൻ പോവുക. കാരണം ചില ഹദീസുകളിൽ വന്നതായി കാണാം, എലി ചെറിയ ജീവിയാണത്, അത് ചിലപ്പോൾ വിളക്കിലെ എണ്ണ കിട്ടുന്നതിന് വേണ്ടി വിളക്ക് തട്ടിമറിച്ചിട്ടേക്കാം, അങ്ങനെ വീടിന് തീപിടിക്കാൻ അത് കാരണമായേക്കാം. അപ്പോൾ വിളക്ക് കെടുത്തണം. അതേപോലെ ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ പറയാൻ പറ്റിയ കാര്യമാണ്, ഗ്യാസ് ഓഫാക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ശ്രദ്ധിക്കാൻ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ വാതിലടക്കണം. പൊതുവേ വാതിലടച്ചിട്ടാണ് എല്ലാവരും കിടന്നുറങ്ങാറുള്ളത്, പക്ഷേ വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വാതിലടക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലണം. കാരണം ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൽ മുഗ്ലഖ, ബിസ്മി ചൊല്ലിക്കൊണ്ട് അടച്ച വാതിൽ പിശാജ് തുറക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാം. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളിൽ ഒന്നാണ് പാത്രം മൂടി വെക്കുക എന്നത്. പാത്രം മൂടി വെക്കുക എന്നത്, പാത്രം മൂടി വെക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, നിങ്ങൾ ഒരു വടിയുടെ ഒരു കമ്പ് കൊണ്ടെങ്കിലും പാത്രത്തിന്റെ മേലെ എന്തെങ്കിലും വെക്കണം, പാത്രം തുറന്നിട്ട അവസ്ഥയിൽ വെക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വഖ്തുൽ ഇന, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുക, വഔഖു സിഖ, കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതുപോലെ മൂടി വെക്കുക. ഫഇന്ന ഫിസ്സനതി ലൈലതൻ, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, യൻസിലു ഫീഹാ വബാഉൻ, ആ രാത്രിയിൽ ആകാശത്ത് നിന്ന് ഒരു തരം വിഷം താഴോട്ടിറങ്ങും. ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഗിതാഉൻ, മൂടി വെക്കാത്ത പാത്രത്തിൽ ഏതൊരു പാത്രമുണ്ടോ, ഔൽ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ, അതല്ലെങ്കിൽ മൂടി വെക്കാത്ത ഏതെല്ലാം വെള്ളപാത്രങ്ങളുണ്ടോ, ഇല്ല നസല ഫീഹി മിൻ ദാലിക്കൽ വബ, ആ വിഷം ആ പാത്രങ്ങളിലെല്ലാം ഇറങ്ങാതിരിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഗൈബിയായ കാര്യങ്ങളിൽ ഒന്ന്, പാത്രം ഒന്നല്ലെങ്കിൽ പൂർണ്ണമായും മൂടി വെക്കുക, ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു വടിയെങ്കിലും വെക്കുക ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട്. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട അദബുകളിൽ പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യാവുന്ന സുന്നത്തുകളിൽ ഒന്നാണ് വിരിപ്പ് കുടയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇദാ അവ അഹദുക്കും ഇലാ ഫിറാഷിഹി ഫൽയൻഫുദ് ഫിറാഷഹു ബിദാഖിലി ഇസാരിഹി, നിങ്ങൾ ആരെങ്കിലും കിടക്കാൻ വന്നാൽ അവന്റെ വിരിപ്പ് തന്റെ മുണ്ടുകൊണ്ട് അവൻ കുടയട്ടെ. മുണ്ടുകൊണ്ട് കുടയെന്ന് പറഞ്ഞപ്പോൾ ഇത് മുണ്ടാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വിരിപ്പ് പിടിക്കുക, എന്നിട്ട് വിരിപ്പ് കുടയുക. നേരെ കൈകൊണ്ട് വിരിപ്പ് പിടിക്കാൻ പാടില്ല. അതിന് കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, അന്നത്തെ കാലത്ത് വെളിച്ചുണ്ടാവില്ല, അപ്പോൾ വിരിപ്പിൽ എന്താണുള്ളതെന്ന് പറയാൻ പറ്റില്ല. നേരെ കൈകൊണ്ട് അവൻ വിരിപ്പിൽ പിടിച്ചാൽ ചിലപ്പോൾ അവൻ പിടിക്കുന്ന വല്ല ഉപദ്രവിക്കുന്ന പ്രാണികളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെയോ ആയിരിക്കും. മദീനയിൽ പിന്നെ ഈ അടുത്ത കാലം വരെ ഒരിക്കൽ ഈ ഹദീസ് വിശദീകരിക്കവേ ഒരു ഷെയ്ഖ് പറഞ്ഞതാണ്, ഈ അടുത്ത കാലം വരെ മദീനയിൽ ആളുകൾ കിടന്നിരുന്ന് താഴ്ത്താണ്, ഒരു 10-50 കൊല്ലം മുൻപ് വരെ അല്ലെങ്കിൽ 30 കൊല്ലം മുൻപ് വരെ മദീനയിൽ ആളുകൾ താഴത്ത് വീടുണ്ടാവും, മണ്ണിൽ തന്നെ കിടക്കും, മണ്ണിൽ വിരിപ്പുണ്ടാവും. അപ്പോൾ രാത്രിയായാൽ തണുപ്പ് ശക്തമായാൽ പല പ്രാണികളും ജന്തുക്കളൊക്കെ എന്ത് ചെയ്യും, വിരിച്ചിട്ടുള്ള വിരിപ്പിന്റെ അടിയിൽ വന്ന് കിടക്കും ചൂട് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞത് നേരെ വിരിപ്പെടുത്തങ്ങോട്ട് കുടയാനല്ല, പിന്നെ വസ്ത്രം അത് കയ്യിലാക്കിക്കൊണ്ട് ആ വസ്ത്രം കൊണ്ട് പിടിക്കാൻ. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാവും. അസീസുൻ അലൈഹിം അനിത്തു ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഇത്ര ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയോടുകൂടി സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ തുണി കയ്യിൽ പിടിച്ചുകൊണ്ട് വിരിപ്പ് എടുത്ത് കൊടയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പാലിക്കാവുന്ന സുന്നത്തുകളിൽ ഒന്നാണ് വലത് കൈപ്പത്തി അതിൻ്റെ മുകളിൽ തല വെച്ചുകൊണ്ട് കിടക്കുക എന്നത്. ഇങ്ങനെ കിടക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ്. അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇദ അറാദ അൻ യർഖുദ വദ യദഹു അൽയുംന തഹ്ത ഖദ്ദി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹ പറയാം, റസൂലുള്ളാഹി ഉറങ്ങാൻ കിടന്നാൽ അവിടുത്തെ വലത് കൈപ്പത്തി ഇങ്ങനെ വെക്കും, എന്നിട്ട് അതിനുമേൽ തല വെച്ചുകൊണ്ടാണ് നബി അത് റസൂലുള്ളാഹിയുടെ കവളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അവിടുന്ന് കിടന്നുറങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അല്ലെ, ഉറക്കത്തിൽ ഏറ്റവും നല്ല രൂപം അതാണ്. ഏറ്റവും നല്ല ശരീരത്തിന് ഏറ്റവും നല്ലത്, ഏറ്റവും റാഹത്തുള്ള കിടത്തം ഈ പറഞ്ഞ രൂപത്തിലുള്ള കിടത്തമാണ്. ഒരാൾ കിടന്നിട്ട് പിന്നെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത് അയാളുടെ മേൽ ബാധ്യതയുള്ള കാര്യമല്ല, അതുപോലെ തന്നെ ഉറക്കത്തിന് മുൻപ് ശ്രദ്ധിക്കാവുന്ന സുന്നത്തുകളിൽ പെട്ടതാണ്, ഒരാൾ ജനാബത്തുകാരനായിട്ടാണ് കിടക്കാൻ പോകുന്നതെങ്കിൽ ഒന്നല്ലെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വുളു എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഒരാൾ ജനാബത്തുകാരനായിട്ടാണ് കിടക്കാൻ പോകുന്നത് എങ്കിൽ ഒന്നല്ലെങ്കിൽ വുളു എടുക്കുക, അല്ലെങ്കിൽ കുളിക്കുക. വുളു എടുക്കുക എന്നത് പല ഉപകാരങ്ങൾ അതിലുണ്ട്. അതിലൊന്ന്, കിടക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ഏറ്റവും ചുരുങ്ങിയ തഹാറത്തെങ്കിലും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അത് ലൈംഗിക ബന്ധം അധികരിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അതാകട്ടെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച വിഷയങ്ങളിലൊന്നാണ് ലൈംഗിക ബന്ധം അധികരിപ്പിക്കുക എന്നത്. അതുപോലെ തന്നെ ഉറക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് വയറിൻ്റെ മേലെ കമിഴ്ന്നു കിടക്കുക എന്നത്. വയറ് താഴോട്ട് വരുന്ന രൂപത്തിൽ ഇങ്ങനെ കമിഴ്ന്നു കിടക്കുക എന്നത് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അയാളുടെ വയറിന്റെ മേൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദിഹി വജ്അതുൻ ലാ യുഹിബ്ബുഹല്ലാഹ്, ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കിടത്തമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കാത്ത സുന്നത്തുകളിൽ ഒരു കാര്യമാണ് നേരത്തെ ഉറങ്ങുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇശാ കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് പുറത്തിരുന്നു. ഇന്ന് ആളുകൾ ഇശാ കഴിഞ്ഞ് കുറേ സമയം 12 മണി 1 മണി 2 മണി വരെയൊക്കെ ആളുകൾ ഒരാവശ്യവുമില്ലാതെ ഉറങ്ങാതിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മൊബൈലിൽ നോക്കി പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വളരെയധികം സമയം വൈകിക്കുന്നത് കാണാം. അത് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാക്കും, എന്നതിന് പുറമെ ഏറ്റവും ഗൗരവമുള്ളത് അവൻ്റെ ഇബാദത്തുകൾക്കും മറ്റു കാര്യങ്ങൾക്കും അതവനെ ചിന്തിപ്പിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അസ്സാദിസു ഇദ അതസ്ത ഫവത്തി വജ്ഹക ബിയദിക വബിസൗബിക. ആറാമത്തെ മര്യാദ ഇദ അതസ്ത, നീ തുമ്മിയാൽ. അതസ എന്ന് പറഞ്ഞാൽ തുമ്മിന. ഇദ അതസ്ത, നീ തുമ്മിയാൽ. ഫവത്തി വജ്ഹക, നിന്റെ മുഖം നീ പൊത്തിപ്പിടിക്കുക. ബിയദിക വബിസൗബിക, ഒന്നല്ലെങ്കിൽ നിന്റെ കൈകൊണ്ട്, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം കൊണ്ട്, അതുമല്ലെങ്കിൽ ടവൽ കൊണ്ട്. എന്തുകൊണ്ടാണോ നിനക്ക് എളുപ്പമുള്ളത് അതുകൊണ്ട് നിന്റെ മുഖം പൊത്തിപ്പിടിക്കുക. കാരണം തുമ്മുന്ന സമയത്ത് ചിലപ്പോൾ മോശമായ കാര്യങ്ങൾ പുറത്തേക്ക് വരും, അത് വേറൊരാൾ കാണാനിടയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ശരീരത്തിലോ മറ്റോ പതിക്കാൻ കാരണമാകും. അതുകൊണ്ട് തുമ്മുമ്പോൾ മുഖം പൊത്തിപ്പിടിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകളിൽ പെട്ടതാണ്. വഹ്മദില്ലാ, തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. അൽഹംദുലില്ലാ എന്ന് പറയാം. ചില ഹദീസുകൾ കാണാം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് കാണാം. ഇത് ഏതു പറയാം, അൽഹംദുലില്ലാ എന്ന് പറയാം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ പറഞ്ഞ ദിക്റുകളിൽ ഏതും ഉച്ചരിക്കാവുന്നതാണ്. ഫഇൻ ശമ്മതക അഹദുൻ ഫഖാല യർഹമുകല്ലാഹ്, നീ ഹംദ് പറഞ്ഞാൽ അത് കേട്ട് നിന്നയാൽ തഷ്മീത്ത് ചെയ്യും. അതിനാണ് ഷമ്മത എന്ന് പറയാം. തഷ്മീത്ത് എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ എന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന്, എന്തുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞു, തുമ്മുന്ന സന്ദർഭത്തിൽ ശരീരത്തിൽ നിന്റെ ശരീരത്തിലുള്ള പല മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നുണ്ട്. അത് അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ നിന്റെ ശരീരത്തിന് വളരെയധികം ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമായിരുന്നു. അത് തുമ്മുന്നതിലൂടെ പുറത്തു പോകുന്നുണ്ട്. അതോടൊപ്പം നിന്റെ ശരീരം, ഖൈമിന്റെ വാക്കിൽ കാണാം അല്ലെ, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഉലുക്കം എങ്ങനെയാണോ അതുപോലെയാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം തുമ്മുക എന്നത്. നിന്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒന്ന് കുലുങ്ങുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു കുലുക്കം സംഭവിച്ചതിന് ശേഷവും ശരീരം വളരെ യോജിപ്പോടുകൂടി നിലനിൽക്കുന്നുണ്ട് അല്ലെ. തുമ്മിയാ തെറിക്കുന്ന മൂക്ക് എന്നറിയില്ലേ അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറിച്ചുകൊണ്ട് പോയിരുന്നെങ്കിലോ അവനെന്ത് പ്രയാസം ഉണ്ടാവും അല്ലെ. തുമ്മിയാൽ നിന്റെ റാഹത്ത് നിനക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതുകൊണ്ടും മറ്റ് അള്ളാഹുവിൻ അറിയുന്ന മറ്റനേകം കാരണങ്ങൾ കൊണ്ടും ആ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയൽ സുന്നത്താണ്. അങ്ങനെ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവൻ യർഹമുക്കല്ലാ എന്ന് പറയണം. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫർള് കിഫായിയാണ്, കേൾക്കുന്ന ആളുകൾ അവരിൽ ഒരാളെങ്കിലും ചുരുങ്ങിയത് പറഞ്ഞിരിക്കണം. കേൾക്കുന്നവരൊക്കെ യർഹമുക്കല്ലാ എന്ന് പറയാം, എന്നാൽ ചുരുങ്ങിയത്, ഇപ്പൊ ഞാൻ ഇവിടുന്ന് തുമ്മിയാൽ ഈ കൂട്ടത്തിൽ ഒരാളെങ്കിലും പറയണം, ഒരാളും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന ഫർദ് കിഫായിയായ കാര്യമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വന്നിട്ടുണ്ട്, ഹഖുൽ മുസ്ലിം അലൈഹി വസല്ലം ഖംസ്, ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനും മേലെ ബാധ്യതകൾ അഞ്ച് കാര്യങ്ങളാണ്. അതിലൊന്ന് ഫഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിതു, ഒരാൾ തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ ഈ തഷ്മീത് നടത്തണം. തഷ്മീത് എന്ന് പറഞ്ഞാൽ അർഹംകല്ലാ എന്ന് പറയുക. ശരി, ഫഖുൽ, അങ്ങനെ ഒരാൾ യർഹംകല്ലാ എന്ന് പറഞ്ഞാൽ നീ എന്ത് പറയണം? യഹദീകുമുല്ലാഹു വയുസ്ലിഹു ലക്കും, യഹദീകുമുല്ലാഹ്, അല്ലാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, സന്മാർഗം നൽകട്ടെ, വയുസ്ലിഹു ലക്കും, നിന്റെ അവസ്ഥ നന്നാക്കട്ടെ എന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ചില പണ്ഡിതന്മാർ ഒരു മസ്അല പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചിലപ്പോൾ യഹൂദന്മാർ വരും, അവർക്കറിയത് നബിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തുമ്മിയതിന് ശേഷം അവർ അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി എന്ത് പറയും? അർഹംകല്ലാ എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കിട്ടുന്നതിന് വേണ്ടി യഹൂദന്മാർ ചില സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയും യഹദീകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു കാഫിറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? തീർച്ചയായും കാഫിറിന് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത്. ഉദാഹരണത്തിന്, ഒരു കാഫിർ മരിച്ചാൽ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു കാഫിറിന് അള്ളാഹു കാരുണ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ അവരുടെ മേൽ കാരുണ്യം ചൊരിയുകയില്ല. ലഖദ് യഈസു, അള്ളാഹു തആല പറഞ്ഞതുപോലെ അവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുന്നതാണ്. അതായത് അള്ളാഹു അവരോട് കാരുണ്യം ചൊരിയുകയില്ല. അപ്പോൾ എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് നമുക്ക് അവരോട് പറയാം, അള്ളാഹു നിങ്ങൾക്ക് എല്ലാ ഖൈറും നൽകട്ടെ. എല്ലാ ഖൈറും എന്ന് പറഞ്ഞാൽ ഇസ്ലാം, അയാൾക്ക് മുസ്ലിം ആകാൻ കഴിയട്ടെ. നേരെ പറയാൻ സാധിക്കില്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവരെ നമ്മുടെ ദീനുമായി അടുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അല്ലെ. ഏതൊരാൾക്കാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇഷ്ടപ്പെടാത്തത്? പ്രത്യേകിച്ച് കുഫ്ഫാറുകൾക്കിടയിൽ പരസ്പരം കണ്ടുകഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ള സ്വഭാവമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ പ്രാർത്ഥിക്കുക എന്നുള്ള പൊതുവെ അവരുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അപ്പോൾ ദീനുള്ള നല്ലപോലെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു രോഗിയെ കാണാൻ പോയി, ആ രോഗിയെ കാണാൻ പോയാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ എന്തൊരു കാര്യം അയാൾ നിനക്കൊരു നന്മ ചെയ്തു അയാൾക്ക് വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കാൻ, അള്ളാഹു സുബ്ഹാന അല്ലാഹു തആല എന്ന് തന്നെ പറയാം. ഒരു മടി അതിൽ വേണ്ടതില്ല, അള്ളാഹു നമ്മുടെ റബ്ബാണെന്ന് അവർക്കറിയാം. അവിടെ നമ്മൾ പോയിട്ട് ദൈവം തമ്പുരാനൊന്നും പറയണ്ട, അള്ളാഹു തന്നെ പറഞ്ഞാൽ വേണം. അവർക്കത് മനസ്സിലാകും, അള്ളാഹു നിനക്ക് എല്ലാ നന്മയും നൽകട്ടെ. എല്ലാ നന്മ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാവട്ടെ, അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് സന്മാർഗം നൽകട്ടെ. മലയാളത്തിൽ തന്നെ പറയാം, കാരണം അറബിയിൽ പറഞ്ഞല്ലേ ഹദാകുമുല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ഇയാൾ ഈ പറഞ്ഞത്, ഇടയിൽ എന്തോ ഒരു വാക്ക് വന്നല്ലോ, അത് അയാൾക്ക് മനസ്സിലാവാതില്ലേ. അയാൾ ചിലപ്പോൾ പിന്നെ സംസാരം കഴിയുന്നവരെ അയാൾ ആലോചിക്കുക എന്താണ് അയാൾ പറഞ്ഞത് എന്നായിരിക്കും. അപ്പോൾ സാഹചര്യങ്ങൾക്ക് യോജിക്കുന്ന രൂപത്തിൽ, അവർക്ക് ഇസ്ലാമിനോട് താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ഒരു കാഫിർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിൽ തീരെ നടക്കാത്ത കാര്യമാണ്, പക്ഷെ ഞാൻ വേറൊരു മസല ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് എന്തു പറയാം, തിരിച്ച് യഹദീകുമുല്ലാഹ് എന്ന് പറയാം. സലാം പറഞ്ഞാലും ഇത് ഈ മസല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവർ നമ്മോട് സലാം പറഞ്ഞാൽ വ്യക്തമായി അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവരോട് വഅലൈക്കും അസ്സലാം എന്ന് പറയാം. എന്നാൽ അവർ പറഞ്ഞത് എന്താണ് എന്ന് വ്യക്തമല്ലെങ്കിൽ വഅലൈക്കും എന്ന് പറയാം. ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ എന്ന് പറയാറുണ്ടായിരുന്നു. സലാമിലെ ലാം കളയും, എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. കേട്ട് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും തോന്നിപ്പോകും അല്ലേ സ്പീഡിൽ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് ശക്തമായി അവർക്ക് മറുപടി പറഞ്ഞു, വഅലൈക്കും ലഅനത്തുല്ലാഹി യാ അബ്നാ അൽഖറദതി വൽ ഖനാസിർ, പന്നിയുടെയും കുരങ്ങന്മാരുടെയും മക്കളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നിനക്ക് അവരോട് വഅലൈക്കും എന്ന് പറഞ്ഞാൽ പോരെ. ഇത് നമ്മൾ പഠിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്. നമ്മുടെ വികാരം തീർക്കേണ്ട സ്ഥലമല്ല കുഫ്ഫാറുകളുമായുള്ള സംസാരവേള. അവരോട് ഏറ്റവും നന്നായി പെരുമാറണം, എങ്കിലവർ നമ്മുടെ ദീനിനോട് അടുക്കുള്ളൂ. ചില ആളുകൾ വലാബറ പഠിക്കും, എന്നിട്ട് നേരെ പോയിട്ട് ഇന്നലെ വരെ രാജുവേട്ടാന്ന് വിളിച്ചിരുന്ന ആളോട് പോയിട്ട് എടാ രാജാന്ന് അറിയാം. അയാളത് കേൾക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നോക്കിക്കും, എന്ത് ഇന്നലെ വരെ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് വെച്ചിട്ട് പറയുന്നതോടുകൂടി പിന്നെ അവിടെ താടി വളരെ. ആളുകൾ തെറ്റിദ്ധരിക്കുക ഇസ്ലാമിനെയാണ്. ഒരിക്കലും ഇസ്ലാം പൊതുവായി നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അതിനെ നിഷേധിക്കാൻ പറഞ്ഞിട്ടില്ല. ഒലാ ഓൽ ബറ എന്റെ അർത്ഥം അതല്ല. കുഫ്ഫാറുകളോട് നല്ല രൂപത്തിൽ പെരുമാറണം. ഞാൻ പറയുന്നത് ചിലപ്പോൾ മുസ്ലിമീങ്ങളോട് പെരുമാറുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം. എൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളോട് ചീത്തയായിട്ട് പെരുമാറണം എന്നല്ല, ഞാൻ പറഞ്ഞ പൊതുവെ നമ്മൾ പെരുമാറുന്ന ഒരു പെരുമാറ്റമുണ്ട്, അതിനേക്കാൾ നന്നായി കുഫ്ഫാറുകളോട് പെരുമാറണം. കാരണം അവർ നമ്മുടെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട നമ്മുടെ സ്വഭാവമാണ്. താടി വെച്ച ഇസ്ലാമിന്റെ അടയാളങ്ങൾ പുറത്തേക്ക് കാണുന്ന ഒരു മനുഷ്യൻ അവരോട് നല്ലപോലെ പെരുമാറിയാൽ അവൻ എന്തായാലും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ എന്നോട് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ കൂടുതലുള്ള കാലഘട്ടം അല്ലേ. ഉദാഹരണത്തിന് ഒരാൾ വണ്ടി പഞ്ചറായി കിടക്കാൻ, നമുക്ക് തിരക്കില്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഒന്ന് വണ്ടി അവിടെ നിർത്തി ആളെ വണ്ടി ശരിയാക്കി കൊടുക്കാം. നിന്നെ പോലെ ഒരാൾ അത് ചെയ്യുമ്പോൾ അതൊരു വലിയ പാഠമുണ്ട് അവർക്ക്, അവർ ചിന്തിക്കാൻ കാരണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല സ്വഭാവമായിരുന്നു കുഫ്ഫാറുകളോട് കാണിച്ചത്, എത്ര നല്ല സ്വഭാവത്തിലായിരുന്നു. ഈ നല്ല സ്വഭാവം വലാഉൽ ബറ ഇനി എതിരല്ല. നമ്മൾ ഇമാം തുർത്തൂസി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ അവരോടുള്ള ദേഷ്യമുണ്ട്, അള്ളാഹുവിനെ അവർ ധിക്കരിക്കുന്നതിനുള്ള ഉറപ്പുണ്ട്, നമ്മുടെ റസൂലിനെ അവർ കള്ളനാണെന്ന് വിളിക്കുന്നത് ഓർമ്മയുണ്ട്, അതിന്റെ ദേഷ്യം നമ്മുടെ മനസ്സിൽ അവരോടുണ്ട്. പക്ഷേ അള്ളാഹു തആല നമ്മോട് പറഞ്ഞിരിക്കുന്നത് അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന നമ്മൾ നിറവേറ്റുകയാണ്. ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നല്ല സ്വഭാവം അവർ ഇസ്ലാമിലേക്ക് എത്താനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഫഖുൽ യഹദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും. ശരി, ഒന്ന് രണ്ട് മസലകൾ കൂടി തുമ്മുന്നതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുണ്ട്. അതിലൊന്ന്, ഒരാൾ ആവർത്തിച്ച് തുമ്മിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ, അയാൾ ചിലപ്പോൾ ജലദോഷമുള്ള ആളുകൾക്ക് ആവർത്തിച്ച് തുമ്മിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മൂന്ന് തവണ വരെ അയാൾക്ക് അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അർഹംകല്ലാ എന്ന് പറയാം. മൂന്നാമത്തെ തവണ അയാളോട് പറയാം അർഹംകല്ലാ, നിനക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, അള്ളാഹു നിനക്ക് ഷിഫാ നൽകട്ടെ എന്നോ അതല്ലെങ്കിൽ അതിന് സമാനമായ വാക്കുകളോ പറയാം. കാരണം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, വർത്താനം മുന്നോട്ട് പോകില്ല. അയാൾ തുമ്പുന്നതിനനുസരിച്ച് മൂന്ന് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം, അൽഹംദുലില്ലാ അർഹംകല്ലാ ഹദീക്കുമുല്ലാഹ് സ്ലിബാല. അപ്പൊ മൂന്നാമത്തെ തവണ യഹ്ദീകുമുള്ള എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ കാണാം, ഇന്നക മിസ്കൂ, നിനക്ക് ജലദോഷമാണ് എന്ന് റസൂലുള്ള പറഞ്ഞതായി കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം.